الحمدللہ والصلاۃ والسلام علی رسول اللہ وعلی آلہ وصحبہ اجمعین و بعد، شیخ ابو عبداللہ حمزہ النائلی حفظہ اللہ رچ تنبیہ الامۃ علی مسائل و احکام شرعیہ مہمہ എന്ന ലേഖന സമാഹാരത്തിൻ്റെ ഒരു ആശയസംഗ്രഹം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള നിലക്കാണ് നമ്മൾ ഈ ഒരു സംസാരം നടത്തുന്നത്. ഷെയ്ഖ് അബു അബ്ദുള്ള ഹംസ അന്നായിലി ഹഫിളഹുല്ല അദ്ദേഹം ഇന്ന് ഖത്തറിൽ സലഫികളുടെ കൂട്ടത്തിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വ്യക്തിത്വമാണ്. ഖത്തറിലെ ഖർത്തിയാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വർഷങ്ങളായിട്ട് ഇദ്ദേഹം അവിടുത്തെ ഒരു മജ്ലിസിൽ ദർസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഷെയ്ഖിന്റെ സ്വദേശം അൾജീരിയയാണ്. പക്ഷെ ഷെയ്ഖ് ദീനീ പഠനത്തിന് വേണ്ടി ചെലവഴിച്ചത് സൗദി അറേബ്യയിലെ, പ്രധാനമായും മദീന മുനവ്വറയിലെ ഉലമാക്കളോടൊപ്പമാണ് അദ്ദേഹം ചെലവഴിച്ചത്. അൽഹംദുലില്ലാ, ഷെയ്ഖിന് ഈ ചെറിയ കാലഘട്ടത്തിനുള്ളിൽ തന്നെ, കുറഞ്ഞ പ്രായത്തിനുള്ളിൽ തന്നെ അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഇൽമിൽ വലിയൊരു ബർക്കത്ത് നൽകി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ ദർസുകളിലും അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ നമുക്ക് കടന്നു പോകുമ്പോൾ ആ കാര്യം പലപ്പോഴും അനുഭവപ്പെടുന്ന ഒന്നാണ്. മദീന മുനവ്വറയിലെ പ്രധാനപ്പെട്ട ദർസുകളായ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഹഫ്ളഹുല്ല, ഷെയ്ഖ് സുലൈമാൻ റുഹൈലി, അതേപോലെ തന്നെ ഷെയ്ഖ് ഇബ്രാഹിം റുഹൈലി, ഇങ്ങനെയുള്ള ഉലമാക്കൾ, ഇവരിൽ നിന്നെല്ലാം ഷെയ്ഖ് വർഷങ്ങളോളം അവരുടെ ദർസുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രധാനമായും അദ്ദേഹം അവലംബമാക്കിയത് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദറിനെ തന്നെയാണ്. ഷെയ്ഖിന്റെ ദർസ് ഏകദേശം ആഴ്ചയിലെ എല്ലാ ദിവസങ്ങളിലും, ബുധനാഴ്ച ഒഴികെ എല്ലാ ദിവസങ്ങളിലും ഇവിടെ ഖത്തറിൽ നടക്കാറുണ്ട്. പലപ്പോഴും ആ ദർസുകളുടെ വിഷയങ്ങൾ പ്രധാനമായും ഹദീസ് ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ദർസ് നടക്കാറ്. പൊതുവെ ബുഖാരി, മുസ്ലിം, തിർമിസി ഇങ്ങനെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കിയും അതേപോലെ തന്നെ പ്രസിദ്ധങ്ങളായ അഖീദ ഗ്രന്ഥങ്ങൾ, അഖീദത്തുൽ വാസിയ, ഷറഹ് സുന്ന, ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് അദ്ദേഹത്തിന്റെ ദർസുകൾ ഓരോ ദിവസങ്ങളിലായി നടക്കാറുള്ളത്. അതേപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ, ചില പ്രത്യേക അവസരങ്ങൾ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ പ്രത്യേകം ദർസ് നടത്തും. ഇപ്പോൾ നോമ്പുകാലം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നോമ്പുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഹദീസ് ഗ്രന്ഥങ്ങളിൽ അത് ദർസ് നടത്തുക. ഇപ്പോൾ കഴിഞ്ഞ റമദാനിൽ അദ്ദേഹം എടുത്തത് കിതാബ് സിയാം, നോമ്പിൻ്റെ അധ്യായം, തിർമിദിയുടെ കിതാബ് സിയാമാണ് എടുത്തത്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഹജ്ജിൻ്റെ സമയമായപ്പോൾ കിതാബുൽ ഹജ്ജ്, അബൂദാവൂദിന്റെ കിതാബുൽ ഹജ്ജ് ആണ് എടുക്കാറുള്ളത്. ഇപ്പോൾ കിതാബുൽ ഉലൂഹിയ ആണ് അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലാത്ത സമയങ്ങളിൽ പൊതുവെ ഹദീസ് ഗ്രന്ഥങ്ങളെ മൊത്തത്തിൽ പഠിക്കുക എന്നുള്ള ഒരു രീതിയാണ് അദ്ദേഹത്തിന്റെ ദർസുകൾക്ക് ഉള്ളത്. ഇൻഷാല്ലാ നമ്മൾ ഈ ഒരു ക്ലാസുകളിലൂടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഷെയ്ഖ് രചിച്ച ലേഖന സമാഹാരം തൻബീഹുൽ ഉമ്മ അലാ മസാഇലി വ അഹ്കാമി ശറഇയ മുഹിമ്മ. മുസ്ലിം ഉമ്മത്തിലെ സാധാരണക്കാർക്ക് വേണ്ടി എഴുതുന്ന സുപ്രധാനമായ മസലകൾ എന്ന പേരിൽ അദ്ദേഹം രചിച്ച ഈ ഗ്രന്ഥത്തിന്റെ ഒരു ആശയ സംഗ്രഹം എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈയൊരു ക്ലാസ്സിലെ പ്രധാന വിഷയം. ഇൻഷാല്ലാ ഇനി സൗകര്യം കിട്ടുന്നതിനനുസരിച്ചുകൊണ്ട് ഷെയ്ഖിന്റെ പുതുതായി തുടങ്ങാനിരിക്കുന്ന ചില ദർസുകൾ, അതുകൂടി നമുക്ക് അതിന്റെ ആശയവിവർത്തനം നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുദ്ദേശിക്കുന്നു. അള്ളാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളിവിടെ പരസ്യത്തിലൂടെയും മറ്റൊക്കെ അറിയിച്ചിരുന്നത് ഷെയ്ഖിന്റെ കിതാബുൽ ഈമാൻ, ഇമാം മുസ്ലിമിന്റെ കിതാബുൽ ഈമാൻ എന്ന ദർസ് ആയിരിക്കും നമ്മളുടെ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ നമ്മൾ പ്രക്ഷേപണം ചെയ്യുക എന്നതായിരുന്നു. പക്ഷേ കിതാബുൽ ഈമാൻ അദ്ദേഹം ഏകദേശം അവസാനിക്കാറായി, അവസാന അധ്യായങ്ങളിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ദർസ്. ഇത് കഴിഞ്ഞാൽ ഇൻഷാല്ലാ പുതിയ ഒരു അധ്യായം, പുതിയ ഒരു കിതാബ് ഇമാം മുസ്ലിമിന്റെ തന്നെ അദ്ദേഹം തുടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനനുസരിച്ചുകൊണ്ട് അതിന്റെ ദർസ് ഇൻഷാല്ലാ ഞായറാഴ്ചകളിൽ നമുക്ക് അത് പ്രക്ഷേപണം ചെയ്യാൻ ഇൻഷാല്ലാ ശ്രമിക്കുന്നതാണ്. ഷെയ്ഖിന്റെ ഗ്രന്ഥം തൻബീഹുൽ ഉമ്മ അലാ മസാഇലി വ അഹ്കാമി ശറഇയ മുഹിമ്മ എന്ന ഗ്രന്ഥം, ഇത് ഏകദേശം ഇതുവരെ 4 വോളിയങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഖത്തറിലെ അഷർഖുൽ ഖത്തരിയ എന്ന ന്യൂസ് പേപ്പറിൽ ഇദ്ദേഹം എഴുതിയിരുന്ന ലേഖനങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ഗ്രന്ഥം. അത് ക്രോഡീകരിച്ച് എഴുതിയിട്ടുള്ളതാണ് തൻബീഹുൽ ഉമ്മ അലാ മസാഇലി വ അഹ്കാമി ശറഇയ മുഹിമ്മ എന്ന ഈ ഗ്രന്ഥം. ഇതുവരെ 4 എത്തിയിട്ടുണ്ട്. ഇൻഷാ അള്ളാ ഷെയ്ഖ് പറഞ്ഞിരിക്കുന്നത് ഇത് വീണ്ടും തുടരുമെന്ന് തന്നെയാണ്. ഇതിലെ വിഷയങ്ങൾ പ്രധാനമായും തസ്കിയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, അതേപോലെ തന്നെ നമ്മൾ വർജിക്കേണ്ട പല ബിദ്അത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതേപോലെ തന്നെ ഉള്ള ചില ളൊഈഫായ ഹദീസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം വിശദീകരണങ്ങളൊക്കെയാണ് ഈ ലേഖനങ്ങളിലൂടെ അദ്ദേഹം പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഷെയ്ഖ് ഇതിന്റെ ആമുഖത്തിൽ പറയുന്നത് വഖദ് തതറഖ്തു ബി ഫളിലില്ലാഹി ഇലാ മവാളിഇൻ ഹാമ്മ മുതനവ്വിഅ, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് ചില സുപ്രധാനമായ വിഷയങ്ങൾ എനിക്കിതിൽ ചർച്ച ചെയ്യാൻ കഴിഞ്ഞു. ഇഷ്ടമലത് അല തൗഹീദി വൽ അഖ്ലാഖി വ തസ്കിയത്തിൻ നഫ്സ് വ തഹ്ദീരിൻ നാസ് മിൻ ഖുതൂറത്തിൽ ബിദഅ വ അഹ്ലിഹ. തൗഹീദ്, അതേപോലെ തന്നെ സ്വഭാവ പാഠങ്ങൾ, തസ്കിയത്തുൻ നഫ്സ് ആത്മസംസ്കരണം, അതേപോലെ തന്നെ ബിദഅത്തിന്റെ അപകടങ്ങളിൽ നിന്ന് ആളുകളെ താക്കീത് നൽകുക, ചില ളൊഈഫായ ഹദീസുകൾ, മൗളൂആയ ഹദീസുകൾ, അതിനെക്കുറിച്ചിട്ട് ജനങ്ങളെ ബോധവാന്മാരാക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുവാൻ അള്ളാഹുവിന്റെ ഫളൽ കൊണ്ട് എനിക്ക് ഈ ഗ്രന്ഥത്തിൽ സാധിച്ചു എന്നാണ് ഷെയ്ഖ് റഹിമഹുള്ളാഹിന്റെ ആമുഖത്തിൽ പറയുന്നത്. ഈ ഒരു ഗ്രന്ഥത്തിന് ഷെയ്ഖ് മുഖബിൽ ഇബ്നു ഹാദി അൽ വാദിഇ ഹഫിള റഹിമഹുള്ളയുടെ പ്രമുഖ ശിഷ്യനായ ഷെയ്ഖ് മുഹമ്മദ് അൽ ഇമാം ഹഫിളഹുല്ല നൽകിയ ഒരു തസ്കിയത്തും ലഭിക്കുകയുണ്ടായി. ഈ ഗ്രന്ഥത്തെ പുകഴ്ത്തിക്കൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് അൽ ഇമാം ഹഫിളഹുല്ല ഷെയ്ഖിന് തന്നെ ഒരു തസ്കിയ എഴുതി അയച്ചത്. ഷെയ്ഖ് തന്നെ പറയുന്നത് അത് മുഹമ്മദ് അലിമാം ഹഫിളഹുല്ലയിൽ നിന്നും ഷെയ്ഖ് ആവശ്യപ്പെട്ടതായിരുന്നില്ല, പക്ഷേ മുഹമ്മദ് അലിമാം ഹഫിളഹുല്ല ഈ ഗ്രന്ഥങ്ങൾ വായിക്കാനിടയാവുകയും അദ്ദേഹം അത് വളരെയധികം ആ ഗ്രന്ഥങ്ങളെ താല്പര്യപ്പെടുകയും ചെയ്തപ്പോൾ ഷെയ്ഖ് സ്വമേധയാ എഴുതിക്കൊടുത്ത ഒരു തസ്കിയാണിത്. ഇൻഷാ അള്ളാ നമ്മൾ ഈ ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഷെയ്ഖ് മുഹമ്മദ് അലി ഇമാം ഹഫിളഹുള്ള അദ്ദേഹം എഴുതിക്കൊടുത്ത ആ ഒരു തസ്കിയത്തിന്റെ ചില ഭാഗങ്ങൾ ഇൻഷാല്ല വായിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഹംദും സലാത്തും ചൊല്ലിയതിനു ശേഷം മുഹമ്മദ് അലിമാ ഹഫിളഹുള്ള പറയുകയാണ്, ഫഖദ് ഇത്തലഅത്തു അലാ മജ്മൂഅത്തി മിൻ കുതുബിൽ മുഅല്ലിഫ് അഷ്-ഷൈഖ് ഹംസ അന്നായിലി. ഷെയ്ഖ് ഹംസ അന്നായിലി എഴുതിയ ഈ ഗ്രന്ഥം, തൻബീഹുൽ ഉമ്മ അലാ മസാഇലി വ അഹ്കാമി ശറഇയ മുഹിമ്മ എന്ന ഈ ഗ്രന്ഥം ഞാൻ വായിക്കാനിടയായി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫവജത്തു സിയറഹു ഫി ഹാദിഹിൽ മദ്കൂറാത്ത് സിയറൻ ഹസനൻ അലാ തുരീഖത്തി അഹ്ലി സുന്ന വൽ ജമാഅ ഫി തഅലീഫ്. ഈ ഗ്രന്ഥത്തിൽ ഗ്രന്ഥകർത്താവായ ഹംസ അന്നായിലി സ്വീകരിച്ചിരിക്കുന്ന രചനാശൈലി അത് അഹ്ലുസുന്നത്തിന്റെ ശൈലിയാണ് എന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞു എന്നാണ്. അഥവാ അഹ്ലുസുന്നത്ത് ഗ്രന്ഥരചന നടത്തുമ്പോൾ അതിനൊരു ശൈലിയുണ്ട്, അതിനൊരു രീതിയുണ്ട്. ആ രീതി തന്നെയാണ് ഗ്രന്ഥകർത്താവായ ഹംസ അന്നായിലിയും ഇതിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞു. എന്താണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഗ്രന്ഥരചനാ രീതി? അദ്ദേഹം പറയുന്നു, മിനൽ അഅതിമാദി അലാ ഫഹ്മി സലഫി വൽ അഅതിമാദി അലൽ ഹദീസി സ്വഹീഹി ദൂന ളഅഇഫി വൽ ഇസ്തിദ്ലാൽ ബി അഖ്വാലി അഹ്ലിൽ ഇൽം മിൻ അഹ്ലി സുന്ന വൽ ജമാഅ. സലഫുകളുടെ ഫഹ്മിനെ അടിസ്ഥാനമാക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകൾ അടിസ്ഥാനമാക്കി, അതേപോലെ തന്നെ അഹ്ലുസുന്നത്തിന്റെ മഹാന്മാരായ ഇമാമുകളുടെ വാക്കുകളെ അവലംബമാക്കിയിട്ടാണ് ഇദ്ദേഹം ഈ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. അഥവാ അതാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഗ്രന്ഥരചനാ ശൈലി. അവർ അവലംബമാക്കുക ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ ആയിരിക്കും. വിശുദ്ധ ഖുർആൻ, ഹദീസ്, അതേപോലെ തന്നെ സലഫുകളുടെ കൗല്, അതേപോലെ തന്നെ ആ സലഫുകളുടെ കൗലുകളെയും മറ്റും വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ എഴുതിയ ഗ്രന്ഥങ്ങൾ അതിലെ വാചകങ്ങളെ അടിസ്ഥാനമാക്കി അതിൽ നിന്ന് തെളിവുകൾ എടുത്തുകൊണ്ട് ഉള്ള ഒരു ഗ്രന്ഥരചനാ ശൈലി ഇതാണ് ഹംസ അന്നായിലിയും ഇതിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ഷെയ്ഖ് മുഹമ്മദ് അൽ ഇമാം ഹഫിളഹുള്ള സാക്ഷ്യപ്പെടുത്തുകയാണ്. ഞാനിത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം, പലപ്പോഴും മലയാളികളായ നമ്മൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങളും ഇസ്ലാമിക ലേഖനങ്ങളും പല ഒരു കണ്ടിട്ടുള്ള ആളുകളാണ്. ഷബാബിലൂടെയും വിചിന്തനത്തിലൂടെയും ഏറ്റവും അവസാനം ദർശനത്തിലൂടെയൊക്കെ പലപ്പോഴായി നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ എത്ര ആളുകൾ മുഹമ്മദ് അലി മഹ്ഫുലഹുള്ള ഇദ്ദേഹത്തിന്റെ തസ്കിയയിൽ പറഞ്ഞതുപോലെയുള്ള ഒരു ശൈലിയെ അവലംബാക്കുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും വിരളമായിരിക്കും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. നമുക്ക് ലേഖകന്മാർ എമ്പാടുണ്ട്, ലേഖനങ്ങൾ ധാരാളമുണ്ട്, ഗ്രന്ഥങ്ങൾ ധാരാളമുണ്ട്. അവയെല്ലാം അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഈ ഗ്രന്ഥരചനയിലെ തഅലീഫിന്റെ ശൈലി, അതിന്റെ ഒരു രീതി, അതിലൂടെയാണോ രചിക്കപ്പെട്ടിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാനേ കഴിയില്ല. നമ്മുടെയൊക്കെ കൂട്ടത്തില് പലപ്പോഴും വലിയ ലേഖകന്മാരായിട്ട് അതേപോലെ തന്നെ വലിയ ഗ്രന്ഥകർത്താക്കളൊക്കെ അറിയപ്പെട്ട ആളുകൾ പലരും അറബിയിൽ പോലും മര്യാദക്ക് പ്രാവീണ്യം നേടിയിട്ടില്ലാത്ത ആളുകളായിരുന്നു. ചിലരൊക്കെ അവരുടെ ജോലി പോസ്റ്റ്മാൻമാരായിരുന്നു. അപ്പോ ലേഖനം എഴുതുക, മറ്റ് പോസ്റ്റ് ബോക്സിൽ ഇത് പോസ്റ്റ് ചെയ്യുക, അങ്ങനെ അവരുടെ ലേഖനങ്ങൾ വളരെ വ്യാപകമായിട്ട് നമ്മളെ ഇടയിലൊക്കെ വന്നു. അവരുടെ പേരുകളൊക്കെ നമുക്ക് സുപരിചിതമായി. ധാരാളം ആളുകൾ കരുതി ഇവരൊക്കെ വലിയ ഉലമാക്കളായി വലിയ ദീൻ പഠിച്ചിട്ടുള്ള അറബിയിലൊക്കെ പ്രാവീണ്യമുള്ള ആളായിരിക്കും എന്നാണ്. പക്ഷേ അവർക്ക് പലപ്പോഴും ഉണ്ടായിരുന്നത് കേവലം വിശുദ്ധ ഖുർആന്റെ ഒരു പരിഭാഷയും ബുഖാരി മുസ്ലിമിന്റെ ഒരു പരിഭാഷയും വെച്ചിട്ടാണ് അവർ ലേഖനങ്ങൾ എഴുതിയിരുന്നത്. അതിൽ സലഫുകളുടെ ഫഹം എന്താണെന്നോ ഉലമാക്കളുടെ ചർച്ചകൾ എന്താണെന്നോ എന്ന് പോലും ആ ആളുകൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള ആളുകളുടെ ലേഖനങ്ങൾ വർദ്ധിച്ചത് മൂലം പിന്നീട് നമുക്ക് അതൊരു ഷെറായി മാറുകയാണ് ഉണ്ടായത്. അവർക്ക് അവരുടേതായ ചില അഭിപ്രായങ്ങൾ വന്ന് അത്തരം ആളുകൾ ഉണ്ടാക്കിയ ഷെറുകളെ കുറിച്ചിട്ടൊക്കെ ഞാനിവിടെ പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല. അത്തരം ലേഖകന്മാരുണ്ടാക്കിയ പ്രശ്നങ്ങൾ. എന്തായാലും ശരി, അഹ്ലു സുന്നവൽ ജമാഅക്ക് ഗ്രന്ഥരചനക്ക് അതിൻ്റെ ഒരു ശൈലിയുണ്ട്, അതിൻ്റേതായ ഒരു രീതിയുണ്ട്. അത് സലഫുകളുടെ ഫഹം അടിസ്ഥാനമാക്കി വിശുദ്ധ ഖുർആനെയും ഹദീസിൽ നിന്നും ഇസ്തിദ്ലാൽ നടത്തി എന്ന് മാത്രമല്ല, ഉലമാക്കളുടെ അഹ്ലു സുന്നത്തിന്റെ ഉലമാക്കളുടെ കൗലുകൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഗ്രന്ഥരചന ശൈലിയും രീതിയുമാണത്. ഷെയ്ഖ് ഹംസ അന്നായിലിയും ഇതിൽ ആ ഒരു ശൈലി പിന്തുടർന്നിട്ടുണ്ടെന്നാണ് ഈ ഒരു തസ്കിയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇൻഷാ അള്ളാ ഷെയ്ഖിന്റെ ഈ ഓരോ ലേഖനങ്ങളിലൂടെയായിട്ട് നമ്മൾ കടന്നു പോകുമ്പോൾ ഈ കാര്യം നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ ബോധ്യമാകും. അവർ പലപ്പോഴും ഒരാഴ്ത്തെഴുതി പിന്നെ തൻ്റെതായ കുറെ ഭാവനാവിലാസങ്ങൾ എഴുതുക എന്നുള്ളതിൻ്റെ അപ്പുറമായിട്ട് ഭൂരിഭാഗവും അതിൽ ഉലമാക്കളുടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും ഉലമാക്കളുടെ കൗലുകളും കൊണ്ടുവരാനാണ് അദ്ദേഹം ശ്രമിച്ചിരിക്കുന്നത്. അത്രക്കധികം റെഫറൻസുകൾ ഈ ലേഖനങ്ങളിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ശ്രദ്ധയിൽപ്പെടും ഇൻഷാ അള്ളാ. അള്ളാഹു തആല ഈയൊരു പരിശ്രമം അത് അതിൻ്റെ അവസാനം വരെ നല്ല രീതിയിൽ തുടർന്നു കൊണ്ടുപോകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഷെയ്ഖ് ഹംസ അന്നായിലി രചിച്ച തൻബീഹുൽ ഉമ്മ എന്ന ഗ്രന്ഥത്തിലെ ഒന്നാമത്തെ ലേഖനം അഷ്ഷുഹറത്തു വമൗഖിഫു സലഫി മിൻഹ, പ്രശസ്തിയും അതിനോട് സലഫുകൾ സ്വീകരിച്ചിരുന്ന നിലപാടും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഷെയ്ഖ് പറയുകയാണ്, ഇന്ന മിമ്മ ഇബ്തുലിയ ബിഹി ബഅളു ദുആത്ത് ഇലല്ലാഹിൽ യൗം അയ്യുഹൽ അഹിബ്ബ അൽബഹ്സു അനി ശുഹ്റത്തി വഹബ്ബുൽ ളുഹൂർ വല്ലാഹുൽ മുസ്തആൻ. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന പല പ്രബോധകരും ഇക്കാലഘട്ടത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അവരുടെ പ്രവർത്തനങ്ങളിൽ പ്രകടനപരതയും പ്രശസ്തിക്കുള്ള ആഗ്രഹവും കടന്നു വരുന്നു എന്നുള്ളത്. അള്ളാഹുവിലാകുന്നു ശരണം. വലൈസൽ അസുലു ഫി ശുഹ്റത്തി അയ്യുഹൽ കിറാം അസ്ദം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രശസ്തി എന്നുള്ളത് അത് അസലിൽ ശറ ആക്ഷേപിച്ച ഒരു കാര്യമല്ല. അഥവാ ഒരാൾ പ്രശസ്തനായി എന്നുള്ളതിന്റെ പേരിൽ അയാൾ ശറഇന്റെ ആക്ഷേപത്തിന് അർഹനാകുന്നില്ല. വ ഇന്നമ സമ്മു ലിമൻ യസഅ ഫീ തലബിഹ വത്തഹല്ലി ബിഹ ബൈനന്നാസ്. എന്നാൽ ആ പ്രശസ്തി അതിനെ ആഗ്രഹിച്ചുകൊണ്ട് അതിനെ തേടിക്കൊണ്ട് ഒരാൾ എപ്പോൾ അയാളുടെ പ്രവർത്തനങ്ങളെ തിരിച്ചുവിടുന്നുവോ അതോടുകൂടി അയാൾ ശറഇന്റെ ആക്ഷേപത്തിന് മതത്തിന്റെ കാഴ്ചപ്പാടിൽ ആക്ഷേപാർഹനായ ഒരാളായിത്തീരുന്നു. ശേഷം ഷെയ്ഖ് ഇമാം സഹബി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സിയറു ആലാമിൻ നുബലായിൽ മഹാനായ ഫുളൈൽ ഇബ്നു റിയാൽ റഹിമഹുല്ലാ പറഞ്ഞ ഒരു വാചകമാണ് പറയുന്നത്. കാലൽ ഫുളൈൽ ഇബ്നു റിയാൽ റഹിമഹുല്ലാ, ഇമാം ഫുളൈൽ ഇബ്നു റിയാൽ റഹിമഹുല്ലാ പറഞ്ഞു, മൻ അഹബ്ബ അൻ യുദ്ക്കറ ലം യുദ്ക്കർ വമൻ കരിഹ അൻ യുദ്ക്കറ ദുക്കറ. ആർ പ്രശസ്തനാകുവാൻ ആഗ്രഹിച്ചുവോ അവനൊരിക്കലും പ്രശസ്തനാവുകയില്ല. ആർ പ്രശസ്തിയെയും അത്തരം ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്നതിനെയും വെറുത്തുവോ അവൻ ജനങ്ങൾക്കിടയിൽ പ്രശസ്തനാവും, അവൻ ജനങ്ങൾക്കിടയിൽ അറിയപ്പെടും. ശേഷം ഷെയ്ഖ് പറയുകയാണ്, വകലാ മുഹാദൽ ഇമാമി മതീനുൻ, ഇമാം ഫുളൈൽ ഇബ്നു റിയാൽ റഹിമഹുല്ല പറഞ്ഞ ഈ വാക്ക് ഇത് വളരെ കനപ്പെട്ട ഒന്നാണ്. ലിമൻ അമ്മാന നളറ ഫീഹി വഖറ ഫീ താരിഖ് ഉമ്മത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
ഫനജിദ് അന്നൽ ലദീന റഫഅ അല്ലാഹു ദിക്റഹും വബഖിയ സനാഉൻ നാസി അലൈഹിം ബഅദ മമാതിഹിം ഹും അഹ്ലു സുഹ്ദി ഫി ശുഹ്റതി വസ്സിക്രി വഅഹ്ലുൽ ഇഖ്ലാസി മിൻ അഹ്ലി സുന്ന വൽ ജമാഅ.
മുസ്ലിം ഉമ്മത്തിന്റെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉമ്മത്തിന്റെ ചരിത്രത്തിലേക്ക് ശ്രദ്ധിക്കുന്ന ഏതൊരാൾക്കും കാണാൻ കഴിയുന്ന കാര്യം, അന്നല്ലദീന റഫഅ അല്ലാഹു ദിക്റഹും, അല്ലാഹു തആല ഈ ഉമ്മത്തിന്റെ കൂട്ടത്തിൽ നിന്ന് പ്രശസ്തിയിലേക്ക് ഉയർത്തിയ ആളുകൾ, അങ്ങേയറ്റം ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ട ആളുകൾ എന്നുള്ളത്, ഹും അഹ്ലു സുഹ്ദി ഫി ശുഹറ വസ്സിക്ർ വഅഹ്ലുൽ ഇഖ്ലാസി മിൻ അഹ്ലി സുന്ന വൽ ജമാഅ. അഹ്ലു സുന്ന വൽ ജമാഅയിലെ പ്രശസ്തിയോടും മറ്റും അങ്ങേയറ്റം വിരക്തി കാണിച്ചിരുന്ന, ഇഖ്ലാസ് പുലർത്തിയിരുന്ന മഹാന്മാരായ ആളുകളായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഉമ്മത്തിൽ നിന്ന് പ്രശസ്തിയിലേക്ക് ഉയർന്നതെന്ന് നമുക്ക് കാണാൻ കഴിയുമെന്നാണ് ഷെയ്ഖ് പറയുന്നത്. അല്ലാഹു തആല പ്രശസ്തിയെ വെറുത്തവരെയായിരുന്നു പ്രശസ്തിയിലേക്ക് ഉയർത്തിയത്.
ഖൈലലി അബി ബക്റബിന് അയ്യാഷ് റഹിമഹുല്ല, മാ അബൂബക്റബിന് അയ്യാഷ് റഹിമഹുല്ലയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, ഇന്ന ഉനാസൻ യജ്ലിസൂന ഫിൽ മസ്ജിദ് വയുജ്ലസു ഇലൈഹിം, ചില ആളുകൾ അവർ ജനങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പള്ളികളിൽ ഇരിക്കാറുണ്ട്. വയുജ്ലസു ഇലൈഹും, അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്കു ചുറ്റും ജനങ്ങളും ഇരിക്കാറുള്ളത് ഞങ്ങൾ കാണാറുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് ചോദിക്കുകയാണ്. അപ്പൊ ഫഖാല, ഇമാ അബൂബക്കർ ബിനു അയ്യാഷ് റഹിമഹുല്ല പറഞ്ഞു, മൻ ജലസ ലിന്നാസി ജലസ നാസു ഇലൈഹി, ജനങ്ങളെ പഠിപ്പിക്കുവാൻ, ജനങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുവാൻ ഇരിക്കുന്നവർക്ക് ചുറ്റുമൊക്കെ ജനങ്ങളും ഇരുന്നു കൊടുക്കും, അത് സ്വാഭാവികമാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വലാക്കിൻ അഹ്ലുസുന്ന യമൂത്തൂൻ, പക്ഷേ അങ്ങനെ ഇരിക്കുന്ന ആളുകളിലെ അഹ്ലുസുന്നത്തിന്റെ ആളുകൾ അവർ മരണപ്പെടും, വയബുക്കാദിക്റുഹും, അവർ മരണപ്പെട്ടാലും അവരുടെ ഓർമ്മകൾ, അവരെക്കുറിച്ചുള്ള സംസാരങ്ങൾ അതൊരിക്കലും മരണപ്പെടുകയില്ല, അത് അവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. അവരെക്കുറിച്ച് ജനങ്ങൾ വീണ്ടും ഓർത്തുകൊണ്ടിരിക്കും. അവരെ ജനങ്ങൾ കൂടുതൽ അവരുടെ ഗ്രന്ഥങ്ങൾ അവരുടെ മരണശേഷവും അവലംബമാക്കിക്കൊണ്ടിരിക്കും. വഅഹ്ലുൽ ബിദഅ യമൂത്തൂൻ, ഇതേപോലെ തന്നെ ഇത്തരം ജനങ്ങളെ പഠിപ്പിക്കാനിരിക്കുന്നതിലെ അഹ്ലുൽ ബിദഅത്തിന്റെ ആളുകളും മരണപ്പെടും. വയമൂത്തു ദിക്റുഹും, പക്ഷേ അവർ മരണപ്പെടുന്നതോടുകൂടി അവരോടൊപ്പം അവരെക്കുറിച്ചുള്ള ചിന്തകളും അവരെക്കുറിച്ചുള്ള സംസാരങ്ങളും ജനങ്ങളിൽ നിന്ന് മറഞ്ഞുപോകും, അവരെക്കുറിച്ചുള്ള ഓർമ്മകളും മരണപ്പെട്ടുപോകുമെന്നാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിൽ ഈ ഒരു വാക്യത്തെ കൂടുതൽ ആയത്തുകൊണ്ടും മറ്റും വിശദീകരിക്കുന്നുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നത്, ഇതിന് കാരണമായിട്ട് പറയുന്നത്, ലി അന്ന അഹ്ല സുന്ന അഹ്യു മാ ജാഅ ബിഹി അർറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതിന് കാരണം അഹ്ല സുന്ന അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന കാര്യങ്ങളെ ജീവിപ്പിക്കുവാൻ വേണ്ടി, ജനങ്ങൾക്കിടയിൽ സജീവമാക്കുവാൻ വേണ്ടി പരിശ്രമിച്ചവരാണ്, അതിനുവേണ്ടി നിലകൊണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ഫഖാന ലഹും നസീബും മിൻ ഖൗലിഹി തആല വറഫഅനാ ലക ദിക്റക, സൂറത്തു ഷർഹിന്റെ നാലാമത്തെ ആയത്തിൽ അല്ലാഹു തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ഒരു വാഗ്ദാനം, വറഫഅനാ ലക ദിക്റക, പ്രവാചകരെ താങ്കളുടെ പ്രശസ്തിയെ കീർത്തിയെ നാം ഉയർത്തിയിരിക്കുന്നു എന്നുള്ള ആ വാഗ്ദാനത്തിന്റെ ഒരു പങ്ക് ഇവർക്കും ലഭിക്കും, ഈ അഹ്ലു സുന്നത്തിന്റെ ആളുകൾക്കും ലഭിക്കും. കാരണം അവർ പ്രവാചകൻ കൊണ്ടുവന്നതിനെ ജീവിപ്പിക്കാനായി ശ്രമിച്ചവരാണ്. എന്നാൽ അഹ്ലുൽ ബിദഅയ് ശനിഉ മാ ജാഅ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഹ്ലുൽ ബിദഅത്തിന്റെ ആളുകൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതിനോട് ശത്രുത വെച്ച് പുലർത്തിയ ആളുകളാണ്, അതിനെ എതിർത്തവരാണ്. അതുകൊണ്ട് തന്നെ ഫഖാന ലഹും നസീബും മിൻ ഖൗലിഹി തആല ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, സൂറത്തുൽ കൗസറിന്റെ മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു തആല പ്രവാചകനോട് ശത്രുത വെച്ച് പുലർത്തിയ എതിർത്ത ആളുകളോട് നൽകിയ ഒരു താക്കീത്, ആ താക്കീതിന്റെ ഒരു പങ്ക് ഇവർക്കും ലഭിക്കും. എന്താണ് ആ താക്കീത്? പ്രവാചകരെ താങ്കളോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവർ തന്നെയാണ് വാലത്തെവർ, അഥവാ ഒരു സന്തതി പരമ്പരയില്ലാത്തവർ, പിന്നീട് ആരും അവരുടെ പരമ്പര ഏറ്റെടുക്കാനില്ലാത്തവർ എന്നുള്ള ആ ഒരു താക്കീദിന്റെ ഒരു പങ്ക് അഹ്ലുൽ ബിദഅത്തിനും ലഭിക്കുമെന്നാണ്. അതുകൊണ്ടാണ് അഹ്ലുൽ ബിദഅത്തിന്റെ ആളുകൾ ആരും തന്നെ ജനങ്ങൾക്കിടയിൽ അധികം പരാമർശിക്കപ്പെടാറില്ല. പരാമർശിക്കപ്പെടുന്നത് മൊത്തം അഹ്ലുൽ സുന്നത്തിന്റെ ആളുകൾ ആവുന്നത് എന്നാണ്. അങ്ങനെ ഇത്തരത്തിൽ അഹ്ലുൽ സുന്നത്തിൽപ്പെട്ട, പ്രശസ്തിയോടും മറ്റും വിരക്തി വെച്ച് പുലർത്തിയ, എന്നാൽ അല്ലാഹു തആല പ്രശസ്തിയിലേക്ക് ഉയർത്തിയ ചില ആളുകളുടെ പേരുകൾ ഷെയ്ഖ് ഇവിടെ പറയുകയാണ്. കൽ അഇമ്മത്തുൽ അർബഅ, നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളെപ്പോലെ, അബൂഹനീഫ, മാലിക്, ഷാഫിഈ, അഹമ്മദ് എന്നിങ്ങനെയുള്ള നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളെപ്പോലെ, അതുപോലെ തന്നെ ഇബ്നുൽ മുബാറക്കിനെ പോലെ, ബുഖാരിയെ പോലെ, മുസ്ലിമിനെ പോലെ, ഇബ്നു തൈമിയെ പോലെ, ഇബ്നുൽ ഖയ്യിമിനെ പോലെ, ഇബ്നു റജബിനെ പോലെ, ദഹബിയെ പോലെ, ഇബ്നു ബാസിനെ പോലെ, അൽബാനിയെ പോലെ, ഇബ്നു ഉസൈമീനെ പോലെ, ഇത്തരം ധാരാളം പണ്ഡിതന്മാർ, ഇവരെ ഇന്നും ജനങ്ങൾ ഓർക്കുന്നു. അതിന് കാരണം ഇവർ അഹ്ലു സുന്നത്തിന്റെ, അഹ്ലു സുന്നത്തിൽപ്പെട്ട ഷുഹ്റത്തിനോട്, പ്രശസ്തിയോടും കീർത്തിയോടും വിരക്തി വെച്ച് പുലർത്തിയിരുന്ന പണ്ഡിതന്മാരാണ്. നഹ്സബുഹും വല്ലാഹു ഹസീബുഹും, നമുക്ക് അവരെ കുറിച്ച് മനസ്സിലായത് അതാണ്, അല്ലാഹുവാണ് ശരിയായ നിലക്ക് കണക്ക് നോക്കുന്നവൻ. ശേഷം ഷെയ്ഖ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസ് ആണ് പറയുന്നത്. ഫഅൻ അബി ദറിൻ റളിയല്ലാഹു അൻഹു, അബൂദർ റളിയല്ലാഹു അൻഹിൽ നിവേദനം. ഖൈല ലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, അർറജുലു യഅമലുൽ അമൽ ലാ യുരീദു ബിഹി ഇല്ലാ വജ്ഹല്ലാ, ഒരു വ്യക്തി, അയാൾ ഒരു പ്രവർത്തനം ചെയ്യുന്നു, ആ പ്രവർത്തനം കൊണ്ട് അയാൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ വജ്ഹ് മാത്രമാണ്. ഫയുഹിബ്ബുഹുന്നാസ്, പക്ഷെ ആ പ്രവൃത്തിയുടെ പേരിൽ ജനങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. വഫീ റിവായത്തിൻ, ഈ ഹദീസിന്റെ മറ്റൊരു റിവായത്തിലുണ്ട്, ഫയുസ്നി അലൈഹിന്നാസ്, ജനങ്ങൾ അദ്ദേഹത്തെ അതിന്റെ പേരിൽ പുകഴ്ത്തുന്നു. ഇതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, ഇങ്ങനെയുണ്ടെങ്കിൽ അയാളുടെ അവസ്ഥ എന്താണ്, ഇതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടു. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തിൽഖാജി ലുബുശറൽ മുഅ്മിൻ, ആ ഒരു പുകഴ്ത്തൽ എന്നുള്ളത് അല്ലാഹു തആല വളരെ വേഗത്തിൽ നൽകുന്ന സന്തോഷ വാർത്തയിൽപ്പെട്ടതാണ്. റാജി ലുബുഷറൽ മുഅ്മിൻ, ഒരു മുഅ്മിൻ അല്ലാഹു തആല ദുനിയാവിൽ വെച്ച് തന്നെ നൽകുന്ന, വരാനിരിക്കുന്ന ഖൈറിനെ കുറിച്ചുള്ള സന്തോഷ വാർത്തയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്നാണ്. ഇമാം നവവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഷർഹ് മുസ്ലിമിൽ ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നത്, ഖാല ഉലമ, ഉലമാക്കൾ പറഞ്ഞു, മഅനാഹു, ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഹാദിഹിൽ ബുഷറ അൽ മുഅജ്ജല ലഹു ബിൽ ഖൈർ, അയാൾക്ക് വരാനിരിക്കുന്ന ഖൈറിന്റെ പെട്ടെന്ന് അതിനെ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അല്ലാഹു തആല നൽകുന്ന സന്തോഷ വാർത്തയാണത്. വഹിയ ദലീലുൻ അലാ റിളാഇല്ലാഹി തആല അൻഹു, അല്ലാഹു അദ്ദേഹത്തെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ അടയാളമാണ്, അതിന്റെ ഒരു അലാമത്താണ്, ദലീലാണ് ഈ ഒരു ബുഷറ, ഈ ഒരു ജനങ്ങളുടെ പുകഴ്ത്തൽ എന്നുള്ളത്. ഫയുഹബ്ബിബുഹു ഇലൽ ഖൽഖ്, ആ ഒരു കാരണം കൊണ്ട് തന്നെ അല്ലാഹു തആല ജനങ്ങൾക്കിടയിലും അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടവനാക്കും, ജനങ്ങൾക്കും അദ്ദേഹത്തോട് ഇഷ്ടം ജനിപ്പിക്കും. സുമ്മ യൂദ വലഹുൽ കബൂലു ഫിൽ അർൽ, മാത്രമല്ല അദ്ദേഹത്തിനൊരു സ്വീകാര്യത ജനങ്ങൾക്കിടയിൽ, ഭൂമിയിൽ അല്ലാഹു തആല നൽകും. എന്നിട്ട് ഇമാം നവവി റഹിമഹുള്ള പറയുന്നു, ഹാദ കുല്ലുഹു, പക്ഷെ ഇതെല്ലാം എപ്പോഴാണ് ഉണ്ടാവുക, ഇദാ ഹമിദഹുന്നാസു മിൻ ഗൈരി തഗറുൽ തഗറുലിൻ മിൻഹു ലിഹംദിഹിം, പക്ഷെ ഇതെല്ലാം ഉണ്ടാകുന്നത് അയാൾ ആ ഒരു പ്രശസ്തിയെ ലക്ഷ്യമാക്കാതെ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ്. പ്രശസ്തിയെ ലക്ഷ്യമാക്കാതെ പ്രവർത്തിക്കുന്നവർക്കാണ് ഈ ഒരു ഫളല്, അത്തരം പുകഴ്ത്തലുകളൊക്കെ ബുഷറയായി മാറുക. വഇല്ല ഫത്തഗറുലു മദ്മൂം, എന്നാൽ ഇത്തരം പ്രശസ്തിയെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുക എന്നുള്ളത് അത് തീർത്തും ശറ ആക്ഷേപിച്ച കുറ്റകരമായ ഒരു കാര്യമാണെന്നാണ് ഷെയ്ഖ് പറയുകയാണ്. ഫഅലൽ മുഅ്മിൻ,
അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിന് ബാധ്യതയായിട്ടുള്ളത് അല്ല യുരീദ ബിഅമലിഹി ലിന്നാസ്, തന്റെ പ്രവൃത്തികളിൽ ഒരിക്കലും ജനങ്ങളുടെ തൃപ്തി തേടാതിരിക്കുക എന്നുള്ളതാണ്. വൽ അലൈഹി അൻ യർജു വജ്ഹല്ലാ, അവൻ അള്ളാഹുവിന്റെ വജ്ഹാണ് അവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് തേടേണ്ടതും ആഗ്രഹിക്കേണ്ടതും. ശേഷം ഷെയ്ഖ് പറയുന്നു, വൽ മുത്തലിഉ അയ്യുഹൽ അഹിബ്ബ ഫീ തറാജിമി സലഫിന അസ്സാലിഹ്, നമ്മുടെ സലഫുസ്വാലിഹീങ്ങളുടെ ജീവ ചരിത്രങ്ങളിലൂടെ നാം വായിച്ചു നോക്കുകയാണെങ്കിൽ യറാ ശിദ്ദത്ത ഹർസിഹിം അല ഇഖ്ഫായി അഅമാലിഹിം വഅദമി ദുഹൂരി വൽ ബുറൂസ്, അവർ അവരുടെ സൽപ്രവർത്തനങ്ങൾ അവരുടെ നന്മകൾ പരമാവധി ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കാൻ, ജനങ്ങളിൽ പരമാവധി അതിന്റെ പേരിൽ അറിയപ്പെടാതിരിക്കാൻ പരിശ്രമിച്ചിരുന്നു, അതിന് വലിയ താല്പര്യം കാണിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. റഅബത മിൻഹു ഫീ തലബിൽ ഇഖ്ലാസ്, അതിന് കാരണം അവർ ഇഖ്ലാസ് ആഗ്രഹിച്ചുകൊണ്ടാണ് അത് ചെയ്തത്. വൽ ബുഅദ് മിൻ മവാതിന റിയാഇ വശുഹ്ര, റിയാഇന്റെയും ലോകമാന്യതയുടെയും അതേപോലെ തന്നെ കീർത്തിയുടെയും അത്തരം മേഖലകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുക എന്ന ആഗ്രഹത്താലുമാണ് അവരാ ഒരു അത്തരം ഒരു സ്വഭാവം പ്രകടമാക്കിയത്. വൽ ആസാറുൽ വാരിദ അൻഹും തഷ്ഹദു ലിദാലിക്, അവരെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ആസാറുകൾ, അതിന് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ, അത് നമുക്ക് ഈ ഒരു കാര്യം വ്യക്തമാക്കി തരുന്നു. ശേഷം ഷെയ്ഖ് സലഫുകളായ ആളുകൾ പറഞ്ഞ ചില വാക്യങ്ങളാണ് എടുത്തുദ്ധരിക്കുന്നത്. കാല മുഹമ്മദ് ബിനുൽ ആല റഹിമഹുല്ല, ഇമാം മുഹമ്മദ് ബിനുൽ ആല റഹിമഹുല്ല പറഞ്ഞതായി, അത്തവാലുൽ വൽ ഹുമൂൽ എന്ന ഇബ്നു അബി ദുനിയയുടെ ഗ്രന്ഥത്തിൽ വന്ന ഒരു വാക്ക്, മൻ അഹബ്ബല്ലാ, ആരെങ്കിലും അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടാൽ, അഹബ്ബ അല്ലാ യഅരിഫഹുന്നാസ്, ജനങ്ങൾ അദ്ദേഹത്തെ അറിയാതിരിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെടും, ജനങ്ങൾക്കിടയിൽ പ്രശസ്തനാവാതിരിക്കുന്നതിന് അദ്ദേഹം ഇഷ്ടപ്പെടും, പ്രശസ്തിയെ ഇഷ്ടപ്പെടില്ല, പ്രശസ്തനാകാതിരിക്കുന്നതിന് ഇഷ്ടപ്പെടും, ജനങ്ങൾ അദ്ദേഹത്തെ അറിയുന്നതിന് അദ്ദേഹം ഇഷ്ടപ്പെടില്ല. അതേപോലെ തന്നെ അയ്യൂബ സഖ്തിയാനി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞതായി, ഇമാം സഹബി അദ്ദേഹത്തിന്റെ അസിയാറു ആലാമിന്നുബലയിൽ ഉദ്ധരിക്കുന്നത്, സുഖിർത്തു വല ഉഹിബു അൻ ഉസ്കർ, എന്നെക്കുറിച്ച് ജനങ്ങൾ പലപ്പോഴായി അവരുടെ സംസാരങ്ങളിലും മറ്റും പരാമർശിക്കാറുണ്ട്, വല ഉഹിബു അൻ ഉസ്കർ, പക്ഷെ ഞാൻ ഒരിക്കലും എന്നെ അങ്ങനെ പരാമർശിക്കപ്പെടണം, അവരെന്നെ ആ രീതിയിൽ എന്നെ കുറിച്ച് സംസാരിക്കണം എന്നത് ഞാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം അത് വെറുക്കുകയാണ് ചെയ്തത്. വയക്കൂലു മുത്തരിഫ് ഇബ്നു അബ്ദുള്ള ഷിഖീർ റഹിമഹുല്ല, തരിഫ് ഇബ്നു അബ്ദുള്ള ഷിഖീർ റഹിമഹുല്ല പറഞ്ഞതായി, ഇബ്നുൽ മുബാറക്കിന്റെ സുഹിദിൽ ഉദ്ധരിക്കുകയാണ്, ലഅൻ അബീത നായിമൻ വാസ്ബഹ നാദിമൻ അഹബ്ബു ഇലയ്യ മിൻ അബീതു കായിമൻ വാസ്ബഹു മുഅജിബൻ, രാത്രി മൊത്തം നമസ്കരിച്ചു, നിന്ന് നമസ്കരിച്ചു, അതിനുശേഷം എനിക്ക് എന്നെ തന്നെ അത്ഭുതം തോന്നുന്ന രീതിയിൽ പിറ്റേ ദിവസം പ്രഭാതം പുലരുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് രാത്രി മൊത്തം നമസ്കരിക്കാതെ കിടന്നുറങ്ങി, എന്നിട്ട് പിറ്റേ ദിവസം അതിന്റെ പേരിൽ ദുഃഖിതനായിട്ട് ഉണർന്നെഴുന്നേൽക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്നാണ്. രാത്രി മൊത്തം നിന്ന് നമസ്കരിച്ചിട്ട് എനിക്ക് എന്നോട് തന്നെ എന്റെ കാര്യത്തിൽ തന്നെ അത്ഭുതം തോന്നുക, അതേപോലെ തന്നെ ജനങ്ങൾക്കും എന്റെ കാര്യത്തിൽ വലിയ അത്ഭുതം, ഓ വലിയ ഇബാദത്തുള്ള ആളാണെന്നൊക്കെ ആ രീതിയിൽ തോന്നുന്ന ഒരവസ്ഥയിൽ ഞാൻ പിറ്റേ ദിവസം പ്രഭാതം പ്രാപിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് രാത്രി മൊത്തം കിടന്ന് ഉറങ്ങി നമസ്കരിക്കാതെ, എന്നിട്ട് പിറ്റേ ദിവസം ഉണർന്നെഴുന്നേറ്റിട്ട് അതിന്റെ പേരിൽ ദുഃഖിക്കുന്ന ആ ഒരവസ്ഥയാണ് ഇതിനേക്കാൾ എനിക്കിഷ്ടമെന്നാണ്. ഇമാം സഹബി റഹിമഹുല്ല ഈ ഒരു കൗല ഉദ്ധരിച്ചതിന് ശേഷം ഇതിന് തളലീക്ക് ഒരു അടിക്കുറിപ്പ് എന്നുള്ള നിലക്ക് എഴുതുകയാണ്, ലാ അഫ്ലഹ വല്ലാഹി മൻ സക്ക നഫ്സഹു ഔ അഅജബതുഹു,
അള്ളാഹുവിനെ തന്നെ സത്യം ഒരിക്കലും വിജയിക്കുകയില്ല. സ്വയം തസ്കിയത്ത് നടത്തുന്ന, അതേപോലെ തന്നെ സ്വയം അത്ഭുതപ്പെടുന്ന, സ്വന്തം കാര്യത്തെക്കുറിച്ച് അത്ഭുതപ്പെടുന്ന ഒരാൾ അവനൊരിക്കലും വിജയിക്കുകയില്ല എന്ന് ഇമാം സഹബി റഹ്മഹുള്ള അതിന്റെ ഒരു അടിക്കുറിപ്പായിക്കൊണ്ട് എഴുതുകയാണ്. ഇത് ഇമാം സഹബിയുടെ അസിയാറു ആലാമിൻ നുബലായിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു സംഭവം, വഖദ് ഇൽതക സുഫിയാനു സൗരി മഅൽ ഫുളൈൽ ഇബ്നു റിയാൽ റഹ്മഹുള്ള. സുഫിയാനു സൗരി ഫുളൈൽ ഇബ്നു റിയാൽ റഹ്മഹുള്ളയെ ദീർഘകാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുകയാണ്. ഫതദാകറ ഫബക്കയ, അങ്ങനെ കണ്ടുമുട്ടി അവർ കുറെ കാലത്തിന് ശേഷമായതുകൊണ്ട് പരസ്പരം ഓർക്കുകയും അവര് കണ്ണീര് പൊഴിക്കുകയും ചെയ്തു, കരഞ്ഞു. ഫക്കാല സുഫിയാനു സൗരി, ഇപ്പോ തന്റെ സുഹൃത്തിനെ കണ്ടുമുട്ടിയുള്ള സന്തോഷത്തിൽ സുഫിയാനു സൗരി പറഞ്ഞു, ഇന്നീല അർജു അൻ യകൂന മജ്ലിസി ഹാദാ അഅലമു മജ്ലിസ് ജലസ്നാഹു ബറക. നാം ഇന്ന് ഇരിക്കാൻ പോകുന്ന ഈ ഒരു മജ്ലിസ്, ഈ ഒരു ഇരുത്തമാകട്ടെ നമ്മൾ ഇതുവരെ ഇരുന്നതിൽ ഏറ്റവും ബർക്കത്തുള്ള ഒരു മജ്ലിസ്, ഈ ഒരു മജ്ലിസാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് സുഫിയാനു സൗരി സന്തോഷത്തോടുകൂടി ഫുളൈൽ ഇബ്നു റിയാൽ റഹിമഹുല്ലയോട് പറയുകയാണ്. അപ്പോ ഫുളൈൽ ഇബ്നു റിയാൽ റഹിമഹുല്ല അദ്ദേഹത്തോട് ചോദിച്ചു, തർജു, താങ്കൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? ലാക്കിന്നി അഖാഫു അൻ യകൂന അഅലമു മജ്ലിസ് ജലസ്നാഹു അലൈന ഷുഉമൻ. പക്ഷേ ഞാൻ ഭയപ്പെടുന്നു നാം ഇതുവരെ ഇരുന്നതിൽ വെച്ച് ഏറ്റവും ബർക്കത്തില്ലാത്ത, ഏറ്റവും ഐശ്വര്യമില്ലാത്ത ഒരു ഇരുത്തം അത് ഈ ഒരു ഇരുത്തമാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുവെന്നാണ്. ഇനി നമ്മൾ ഇരിക്കാൻ പോകുന്ന എൽമിയായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ പോകുന്ന ഈ മജ്ലിസ് ആകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, അലൈസ നലർത്ത ഇല അഹ്സനിമാ ഇന്ദക്ക ഫതസയ്യൻ തബിഹിലി വതസയ്യൻ തുലക ബിഹി. താങ്കൾ എന്നെ കണ്ടുമുട്ടിയപ്പോ താങ്കളെക്കുറിച്ച് എന്നെ ചിന്തിച്ചില്ലേ? എനിക്ക് ഈ ഒരു മജ്ലിസിൽ ചർച്ച ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്, എന്തെല്ലാം വിവരങ്ങൾ എനിക്ക് പങ്കുവെക്കാൻ പറ്റും, ഇതിനെക്കുറിച്ചൊക്കെ താങ്കൾ ആലോചിച്ചില്ലേ? അങ്ങനെ ഫതസയ്യൻ തബിഹിലി, താങ്കൾ എനിക്ക് വേണ്ടി ഒരുങ്ങി, എനിക്ക് വേണ്ടി ഇൽമുകൊണ്ടും താങ്കളുടെ അറിവുകൊണ്ടും അദബുകൊണ്ടും മറ്റൊക്കെ സ്വയം അലങ്കരിച്ച്, വതസയ്യൻ തുലക ബിഹി, മാത്രമല്ല താങ്കളെ കണ്ടപ്പോ താങ്കളുടെ മുന്നിൽ ഒന്നുകൂടി നന്നാകുവാൻ വേണ്ടി ഞാനും ഇൽമുകൊണ്ടും മറ്റും സ്വയം അലങ്കരിച്ച്, ഫഅബത്തനി വഅബത്തുക, അതോടുകൂടി ഞാൻ താങ്കളെ ഇബാദത്ത് ചെയ്തു, താങ്കൾ എന്നെയും ഇബാദത്ത് ചെയ്തു. അഥവാ ശരിക്കും ഇൽമും അത്തരം ചർച്ചകളൊക്കെ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ടാണ്, പക്ഷേ നമ്മളുടെ നിയ്യത്ത് അവിടെ മാറിപ്പോവുകയാണ്. അദ്ദേഹത്തിന്റെ മുന്നിൽ ഞാൻ ഉഷാറാണ്, അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ശ്രമം വരുന്നല്ലോ, അപ്പൊ അത് നമ്മൾ പരസ്പരം ഇബാദത്ത് ചെയ്യലാകില്ലേ എന്നാണ് ഫുളൈൽ ഇബ്നു റിയാൽ റഹിമഹുള്ള അദ്ദേഹത്തോട് ചോദിച്ചത്. ഫബക്ക സുഫിയാൻ, ഇത് കേട്ടതോടുകൂടി സുഫിയാനു സൗരി റഹിമഹുള്ള കരഞ്ഞു എന്നാണ്. എത്രത്തോളം എന്ന് വെച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഏങ്ങൽ പുറത്തു കേൾക്കുന്ന രീതിയിൽ ഏങ്ങി ഏങ്ങി അദ്ദേഹം കരഞ്ഞു. സുമ്മക്കാല, അതിനുശേഷം സുഫിയാനു സൗരി പറഞ്ഞു, അഹിയൈതനി അഹിയാക്കല്ല, താങ്കൾ എന്നെ ഓർമ്മപ്പെടുത്തി ജീവിപ്പിച്ചു, താങ്കളെ അള്ളാഹും ജീവിപ്പിച്ചു കൊള്ളട്ടെ. ഇതുപോലെ തന്നെ മഹാനായ മുഹമ്മദ് ഇബ്നു യൂസുഫ് അൽ അസ്ബഹാനി റഹിമഹുള്ള അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം ഖുബ്സ് അഥവാ റൊട്ടിയും മറ്റും വാങ്ങിക്കുമ്പോൾ ഒരൊറ്റ കടയിൽ നിന്ന് വാങ്ങിക്കില്ല, ഓരോ ദിവസവും വ്യത്യസ്ത കടകളാണ് അദ്ദേഹം തെരഞ്ഞെടുക്കുക. അപ്പോ അദ്ദേഹം ഇതിന് കാരണം പറഞ്ഞിരുന്നത്, ലഅല്ലഹും യഅറിഫൂനനി ഫയുഹാബൂനി ഫഅകൂനു മിമ്മൻ യഈശു ബിദീനിഹി, ഒരുപക്ഷെ ഞാൻ സ്ഥിരമായി ഒരു കടക്കാരനിൽ തന്നെ, അയാളിൽ നിന്ന് തന്നെ ഞാൻ ഖുബ്സ് വാങ്ങിച്ചാൽ ഒരു നാളെ ചിലപ്പോൾ അദ്ദേഹം എന്നെ കുറിച്ച് അറിയും, അല്ലെങ്കിൽ ഞാനിങ്ങനെ എൽമിയായ മേഖലകളിലൊക്കെ സേവനം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു എൽമുള്ള ഒരാളാണെന്ന് അദ്ദേഹം അറിയും. എന്നിട്ട് അദ്ദേഹം അതിന്റെ പേരിൽ എനിക്ക് ഡിസ്കൗണ്ട് ചിലപ്പോൾ ചെയ്തെന്ന് വരും, വിലയിലൊക്കെ വില കുറച്ച് തന്നു വരും. അപ്പൊ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഭയപ്പെടുകയാണ്. അക്കൂനു മിമ്മൻ യഴീഷു ബിദീനിഹി, അപ്പൊ ഞാൻ അവസാനം ദീനു കൊണ്ട് ജീവിക്കുന്ന ഒരാളായിരിക്കും, എന്റെ ഈ ദീനിന്റെ പേരിൽ ഡിസ്കൗണ്ട് നേടിയെടുക്കുന്ന, അങ്ങനെ നേട്ടങ്ങൾ നേടിയെടുക്കുന്ന ഒരാളായിട്ട് മാറും. ഇപ്പൊ ഇത് അദ്ദേഹത്തിന്റെ ഒരു ഭയമാണ്. യഥാർത്ഥത്തിൽ ഒരാള് കാശ് കുറച്ച് അല്പം കുറവ് തന്നു, അത് പ്രശ്നമല്ല. പക്ഷെ സലഫുകൾ അതിനെപ്പോലും ഭയന്നിരുന്നു. അവസാനം ഞാനിതൊരു എന്റെ മനസ്സിലെ മറ്റൊരു ചിന്ത കടന്ന് വരികയും അവസാനം ദീനു കൊണ്ട് ജീവിക്കുന്ന ഒരാളായിട്ട് മാറുമോ എന്ന് അദ്ദേഹം ഭയന്നിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്തിരുന്നതെന്നാണ് ഈ കാര്യം ഇബ്നുൽ ജൗസിയുടെ മുൻതവീം എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള സംഭവമാണ്. അതേപോലെ തന്നെ റജാഇബ്നു അബി സലമ റഹിമഹുള്ള അദ്ദേഹം പറയുകയാണ്, നുബ്ബിഅതു അന്ന ഇബ്നു മുഹൈരീസ്, ഇബ്നു മുഹൈരീസ് മഹാനായ ഒരു പണ്ഡിതനാണ്, അദ്ദേഹത്തെ കുറിച്ച് ഞാൻ കേട്ടത് അദ്ദേഹം ദഖല അല റജുലി മിനൽ ബസ്സാസി, അദ്ദേഹം ഒരിക്കലൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ കടന്നു ചെന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിട്ട്, യഷ്തരീഷയൻ ചില കാര്യങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി, ഫഖാല ലഹു റജുലുൻ ഹാളിർ, അപ്പോ ഇബ്നുൽ മുഹൈരീസിനെ അറിയുന്ന ഒരാൾ അദ്ദേഹം ഈ കടക്കാരനോട് പറഞ്ഞു, അത്താഴ്ദി ഫുഹാദ, ഈ വന്നിരിക്കുന്ന ആരാണെന്ന് താങ്കൾക്കറിയാമോ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഹാദ ഇബ്നു മുഹൈരീസ്, ഇതാണ് പ്രസിദ്ധനായ പണ്ഡിതൻ ഇബ്നു മുഹൈരീസ് എന്ന് പറഞ്ഞു എന്നാണ്. ഫഖാല ഇബ്നു മുഹൈരീസ്, ഇബ്നു മുഹൈരീസ് റഹ്മഹുള്ള അവരോട് പറഞ്ഞു എന്നാണ്, ഇന്നമാ ജിഅന ലിനഷ്തരി ബിദറാഹിമിന ലൈസ ബിദീനിന, നാം വന്നിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ദിർഹം കൊണ്ട് സാധനങ്ങൾ വാങ്ങിക്കാനാണ്, അതല്ലാതെ നമ്മുടെ ദീനു കൊണ്ട് സാധനങ്ങൾ വാങ്ങിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. ഇത് അബൂനായിമിന്റെ ഹെല്യയിൽ ഉദ്ധരിച്ച സംഭവമാണ്. ഈ സംഭവങ്ങളൊക്കെ ഉദ്ധരിച്ചതിന് ഷെയ്ഖ് പറയുകയാണ്, വഇന്നമാ സിക്തു ബഅള ഹാദിഹിൽ ആസാർ ലിനുകാരിന ബൈന ഹാലി സലഫിന അസ്സാലിഹ് വഹാലി ബഅള അദ്ദുആത് അൽയൗം ഇല്ലാ മൻ റഹിമഹുള്ള, നാം ഈ അസറുകളെല്ലാം തന്നെ സൂചിപ്പിച്ചത് ഒരു താരതമ്യം നടത്താൻ വേണ്ടിയിട്ടാണ്. അഥവാ നമ്മുടെ മുൻഗാമികളായ സലഫു സ്വാലിഹീങ്ങൾ അവരുടെ നിലപാടും അവരുടെ ഒരു മനസ്ഥിതിയും ഇന്നത്തെ നമ്മുടെ പല പ്രബോധകരുടെയും മനസ്ഥിതിയും തമ്മിൽ ഒരു താരതമ്യം നടത്തുവാൻ വേണ്ടിയിട്ടാണ് നാം ഈ പറഞ്ഞ അസറുകളെല്ലാം തന്നെ രേഖപ്പെടുത്തിയത്. ഹൈ സുതജിദ് ബാലമിൻഹും യതസാബഖു മിൻ അജലിൽ ലുഹൂർ ഫീ തൽകൽ ഖനാത് അവിൽ ഉഖറ, നിങ്ങൾക്ക് കാണാൻ കഴിയും ഇന്നത്തെ പല പ്രബോധകരും അവർ ചാനലുകൾ തോറും കയറിയിറങ്ങുകയാണ്, അവരുടെ പ്രോഗ്രാമുകളിലൂടെയും മറ്റും പ്രശസ്തനാവാൻ വേണ്ടിയിട്ട് എല്ലാ ചാനലുകളിലും പ്രത്യക്ഷപ്പെടുക, അതിലൊക്കെ അതിലെ ചർച്ചകളിലൊക്കെ അംഗമാവുക, അതിലൊക്കെ മുഖം കാണിക്കുക, അങ്ങനെ പരമാവധി ജനങ്ങൾക്കിടയിൽ പ്രശസ്തനാവുക എന്ന ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ടുള്ള എത്രയോ ദുആത്തീങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. വതജിദുൽ ആഖരീൻ, വേറെ ചില ആളുകൾ, യതബാഹൗന ബികസറത്തി മുഷാഹിദീഹിം വമൻ യതറക്കബു അഖ്ബാറഹും അലാ മവാഖിഅ തവാസുൽ, വേറെ ചില പ്രബോധകരെ നിങ്ങൾക്ക് കാണാൻ കഴിയും, അവരുടെ സദസ്സുകളിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണപ്പെരുപ്പം അത് പറഞ്ഞുകൊണ്ട് അവര് പെരുമ നടിക്കുന്നതായിട്ട്, അല്ല 300 പേര് പങ്കെടുത്തു അല്ലെങ്കിൽ ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് എന്റേത്, ഇത്തരത്തിലൊക്കെ പെരുമ നടിക്കുന്നവരായിട്ട് കാണാൻ കഴിയും. വേറെ ചില ആളുകൾ സോഷ്യൽ വെബ്സൈറ്റുകളിലൊക്കെ തങ്ങളുടെ ഫേസ്ബുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ മവാക്കിയുള്ള തവാസുൽ ഇത്തരം വെബ്സൈറ്റുകളിലൊക്കെ തന്റെ പരിപാടികൾ കണ്ട് അത് ലൈക്കടിച്ച ആളുകൾ, അത്തരം അതിന്റെ എണ്ണപ്പെരുപ്പം അത് പറഞ്ഞുകൊണ്ട് വലിയ എന്താ പറയുക സന്തോഷിക്കുന്ന, അതിൽ വലിയ ആഹ്ലാദിക്കുന്ന പ്രബോധകരെ നമുക്ക് കാണാൻ കഴിയും. ഫഇന്ന ലില്ലാഹി വഇന്ന ഇലൈഹി റാജിഊൻ. എന്നിട്ട് ഷെയ്ഖ് പറയുകയാണ്, വമിമ്മ യജിദു അത്തൻബീഹു അലൈഹി, ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകം ഉണർത്തേണ്ട ഒരു കാര്യം, അന്നി ലാ ആനി അന്നന നതുറുക് അദ്ദാവ ഇലല്ലാ വൽ അമൽ മിൻ അജലിൽ ഖൗഫ് മിൻ അഷ്ഷുഹറ, നാം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും പ്രശസ്തിയെ പേടിച്ചുകൊണ്ട് പ്രശസ്തിയെ അഥവാ റിയാ കടന്നു വരുമോ എന്ന് പേടിച്ചുകൊണ്ട് ദഴത്തിൽ നിന്ന് പിന്മാറണമെന്നോ അല്ലെങ്കിൽ അത്തരം നമ്മൾ ചെയ്യുന്ന സൽപ്രവർത്തനങ്ങൾ അതെല്ലാം തന്നെ ഒഴിവാക്കണമെന്നോ അല്ല. ബൽ അൽ ഖസ്ദു മിൻ ഹാദിഹിൽ മഖാല അത്തദ്ക്കീർ ബിൽ മൻഹജിൽ ലദി സലകഹു ഖിയാറു ഹാദിഹിൽ ഉമ്മ ലിനഹ്തദി ബിഹിദായതിഹിം. നേരെ മറിച്ച് ഈ ഒരു ലേഖനം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് നമ്മുടെ സലഫു സ്വാലിഹീങ്ങളായ ആളുകൾ അവരുടെ മൻഹജ് എന്തായിരുന്നു ഈ വിഷയത്തിൽ അതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രമാണ് നമുക്ക് അവരുടെ പാത പിന്തുടരുവാൻ വേണ്ടി. വനക്തഫി ആസാറഹും ബിൽ ഇബ്തിആദി അൻ മവാതിനി ശുഹറ വസ്സഅയി ലിതഹ്സീലിഹ. പ്രശസ്തിയും കീർത്തിയും നേടിയെടുക്കാൻ വേണ്ടിയുള്ള അത്തരം മേഖലകളിൽ നിന്ന് പിന്മാറാൻ വേണ്ടി ഈ ഒരു ഉദ്ദേശത്തിലൊക്കെയാണ് നമ്മൾ ഈ ഒരു ലേഖനം എഴുതിയിട്ടുള്ളതെന്നാണ് ഷെയ്ഖ് റഹിമഹുള്ള പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വലിഹാദ ഹബബ്തു ഫിൽ ഖിതാമി അൻ അൻഹി ഹാദിഹി ദിക്റ ബി വസായ ലഅല്ലഹ തൻഫഉ കാതിബഹ വഖാരിഅഹ. ഈ ഒരു ലേഖനം അവസാനിപ്പിക്കുന്നതിന് മുൻപായിക്കൊണ്ട് ചില വസീയത്തുകൾ അത് തരുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ വസീയത്തുകൾ ഈ ലേഖന രചയിതാവിനും അതേപോലെ തന്നെ വായനക്കാർക്കും ഒരുപോലെ ഉപകാരപ്പെട്ടേക്കാം. എന്നിട്ട് അദ്ദേഹം ഈ വസീയത്തുകളാണ് എണ്ണമിട്ടുകൊണ്ട് എഴുതുന്നത്. അൽ വസായ, വസീയത്തുകൾ. രണ്ടാമത്തെ വസീയത്ത്, ലാബുദ്ദ മിൻ മുഹാസബത്തി അംഫുസിന വലാ നഅതർ ബിമദ്ഹി നാസി വശുഹറ ഇന്ദഹും. നാം എപ്പോഴും സ്വയം വിചിന്തനം നടത്തുന്നവരായിരിക്കണം. നാം ഒരിക്കലും ജനങ്ങൾ പുകഴ്ത്തുന്ന പുകഴ്ത്തലുകൾ, ജനങ്ങളുടെ സ്തുതിവാചകങ്ങൾ, ജനങ്ങളുടെ പ്രശംസാവാചകങ്ങൾ അതിലൊരിക്കലും വഞ്ചിതരാവുന്നവരാവരുത്. ഇതാണ് രണ്ടാമത്തെ വസീയത്ത്. ഷെയ്ഖ് പറയുന്നു, ഫന്നാസു ലാ യഅലമൂന സറായിറന. കാരണം ജനങ്ങൾക്കൊരിക്കലും നമ്മളുടെ രഹസ്യ ജീവിതത്തെക്കുറിച്ച് അവർക്കറിയില്ല. വലിഹാദ ഖാല ബഅദു സലഫ്, അതുകൊണ്ടാണ് ചില മഹാന്മാരായ സലഫുകൾ പറഞ്ഞത്, ഇദാ ജലസ്ത വാഅലൻ ലിന്നാസ്, നീ ജനങ്ങളെ ഉപദേശിക്കുവാൻ വേണ്ടി ഇരുന്നാൽ, ഫഅലം, നീ അറിയണം, അന്നഹും യുറാഖിബൂന ലാഹിറക, ജനങ്ങൾ അവരറിയുന്നത് നിന്റെ പ്രത്യക്ഷ ജീവിതം, പൊതുജീവിതത്തെ കുറിച്ച് മാത്രമാണ്. വല്ലാഹു യുറാഖിബു ബാത്തിനക്ക, എന്നാൽ നിന്റെ രഹസ്യ ജീവിതത്തെ അതിനെ നിരീക്ഷിക്കുന്നതും അതിനെക്കുറിച്ചിട്ട് അറിയുന്നതും അള്ളാഹു മാത്രമാണ് എന്ന് നീ അറിയണമെന്നാണ്. ഇത് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ മദാരിജു സാലിഖീനിൽ ഉദ്ധരിച്ച ഒരു അസറാണ്. വഖാല ആഖിർ, മറ്റൊരു സലഫ് പറഞ്ഞത്, ലാ തകുൻ വലിയ ലില്ലാ ഫിൽ ആലാനിയ, നീ ഒരിക്കലും പരസ്യ ജീവിതത്തിൽ അള്ളാഹുവിന്റെ മിത്രവും അദുവൻലഹു ഫിസർ, രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ശത്രുവുമായിട്ട് മാറരുതെന്നാണ്. രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് നടക്കുന്ന അള്ളാഹുവിന്റെ വലിയാകുക, അതേസമയം ഒറ്റക്കാകുമ്പോൾ രഹസ്യ ജീവിതങ്ങളിൽ അള്ളാഹുവിന്റെ കഠിന ശത്രുവിനെ പോലെ അള്ളാഹുവിന്റെ കൽപ്പനകളൊക്കെ കാറ്റിൽ പറത്തുക, ഇത്തരം ഒരു അവസ്ഥയിൽ നീ ആകരുതെന്നാണ് ചില സലഫുകൾ പറഞ്ഞത്. ഇത് അബൂ നഅീമിന്റെ ഹില്യയിൽ ഉദ്ധരിച്ചതാണ്. മൂന്നാമത്തെ വസീയത്ത്, ഇദാ റഅയ്ന മഹബ്ബത്തന്നാസി ലന ഫഅലൈന അൻ നുക്സറ മിൻ ഹംദില്ലാ വശുക്രിഹി ലിഅന്നഹു സുബ്ഹാനഹു ഹുവല്ലദീ വഹബ ലന ഹാദിഹിൻ നഅമ. ജനങ്ങൾ നമ്മളെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ, നമ്മുടെ നന്മയുടെ വിഷയത്തിൽ പുകഴ്ത്തുന്നതൊക്കെയായി കണ്ടുകഴിഞ്ഞാൽ നിന്റെ മേൽ ബാധ്യതയായിട്ടുള്ളത് നീ അള്ളാഹുവിന് ധാരാളമായിട്ട് ഹംദ് വർദ്ധിപ്പിക്കുക, അവന് ശുക്ർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ആ ഒരു പുകഴ്ത്തലും അത്തരം ജനങ്ങളുടെ പ്രശംസാവാചകങ്ങളൊക്കെ അത് അള്ളാഹു തആല നിനക്ക് തന്ന ഒരു സമ്മാനമാണ്. നിനക്ക് വേഗത്തിൽ തന്നെ തന്ന, നേരത്തെ ഹദീസിൽ പറഞ്ഞ ആജിൽ ബുഷറ, വേഗത്തിൽ തന്ന സന്തോഷ വാർത്തയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഹംദ് വർദ്ധിപ്പിക്കുക. ഇതാണ് മൂന്നാമത്തെ വസീയത്ത്. നാലാമത്തെ വസീയത്ത്, ലാ നഅതഖി അന്നമൻ ഇഷ്തഹറ ഇസ്മുഹു വദാഅ സീതുഹു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാ മിമ്മൻ ലാ യഅറിഫു വലം യഷ്തഹിർ. നാം ഒരിക്കലും വിശ്വസിക്കരുത്, എന്ത്, അന്നമൻ ഇഷ്തഹർ ഇസ്മുഹു, ജനങ്ങൾക്കിടയിൽ വലിയ പ്രശസ്തനായി. അതേപോലെ തന്നെ അവന്റെ പേരൊക്കെ വളരെയധികം അറിയപ്പെട്ട് ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്ന ഒരു പേരാണ്. അത്തരം ഒരാള് ഖൈറുൻ വഅഹബ്ബു ഇലല്ലാ, അള്ളാഹുവിന്റെ അടുക്ക അത്തരം ആളായിരിക്കും അള്ളാഹുവിന്റെ അടുക്കലും ഏറ്റവും ഇഷ്ടപ്പെട്ടവനും ഏറ്റവും ഖൈറിന്റെ ആളും എന്ന് നാം വിശ്വസിക്കരുത്. അഥവാ പ്രശസ്തരായ ആളുകളാണ് പ്രശസ്തരാവാത്ത ആളുകളെക്കാൾ ഖൈറ് എന്നൊരു വിശ്വാസം നമുക്ക് പാടില്ല. ഫലാനദിരി മൻഹുവ തഖിയ, നമുക്കറിയില്ല ആരാണ് ഏറ്റവും തക്വയുള്ളവനെന്ന്. വല്ലാഹു ആലമു ബിൽ മുത്തഖീൻ, കാരണം ശരിയായ മുത്തഖീങ്ങൾ ആരാണെന്ന് അറിയുന്നത് അത് അള്ളാഹു മാത്രമാകുന്നു എന്നാണ്. അഞ്ചാമത്തെ വസിയത്ത്, അലൈന അന്ന അത്തഖിദ അന്ന ശുഹ്റത ഇബ്തിലാ ഉമ്മിനല്ലാ, നാം വിശ്വസിക്കേണ്ടത് നാം മനസ്സിലാക്കേണ്ടത് അന്ന ശുഹ്റത ഇബ്തിലാ ഉമ്മിനല്ലാ, പ്രശസ്തി എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു കഠിന പരീക്ഷണമാണ്. ലിയൻ നൂറ സുബ്ഹാനഹു അനഷ്കുർ അംനജഹദ്, നാം അതിന് ശുക്ര കാണിക്കുന്നുവോ അതല്ല അതിന് നന്ദികേട് കാണിക്കുന്നുവോ എന്നറിയാൻ വേണ്ടി. വലനന്നൂർ മാദഖാല നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് എല്ലാ അധികാരവും വന്നു, എല്ലാ അധികാരവും അദ്ദേഹത്തിന്റെ കയ്യിൽ വന്നു. അദ്ദേഹം അത്രക്കധികം പ്രശസ്തനായി, അദ്ദേഹത്തിന് എല്ലാ തരത്തിലുള്ള ദുനിയാവിലുള്ള ഉയർച്ചയും ലഭിച്ചു. ആ സമയത്ത് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞത് എന്താണെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം പറഞ്ഞത് അല്ലാഹു തആല സൂറത്തു നംലിന്റെ 40-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഹാദാ മിൻ ഫളി റബ്ബി ലിയബ്ലുവനി അഷ്കുർ അം അക്ഫൂർ, ഇത് എന്റെ റബ്ബിന്റെ ഫളിലാകുന്നു, എന്റെ റബ്ബിന്റെ ഫളിലിന്റെ ഭാഗമായിട്ടാണ് എനിക്കിത് ലഭിച്ചത്. എന്തിനാണ് അല്ലാഹു തആല ഇത്തരമൊരു ഫളില് ഇത്തരമൊരു ഔദാര്യം എനിക്ക് ചെയ്തു തന്നത്? ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. അഷ്കുറു അം അക്ഫൂർ, ഞാൻ ശുക്ര ചെയ്യുന്നുവോ അതല്ല ഞാൻ അതിനു പകരം നന്ദികേട് കാണിക്കുന്നുവോ എന്ന് നോക്കാൻ വേണ്ടി എന്നാണ്. ഷെയ്ഖ് നാസറുദ്ദീൻ സഅദി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ഒരു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, ഐ ലിയഖ്തബറനി ബിദാലിക്, എന്നെ അതിന്റെ പേരിൽ പരീക്ഷിക്കാൻ എന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫലം യഖ്തർ അലൈഹിസ്സലാം ബിമുൽക്കിഹി വസുൽത്താനിഹി വകുദ്രത്തിഹി കമാ ഹുവ ദഅബുൽ മുലൂക്കിൽ ജാഹിലീൻ, ഇന്നത്തെ നമ്മുടെ പല വിവരം കെട്ട രാജാക്കന്മാരെയും പോലെ. പക്ഷെ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം അദ്ദേഹം ഒരിക്കലും ഇതിൽ വഞ്ചിതനായില്ല. അദ്ദേഹം മനസ്സിലാക്കി ഇത് പരീക്ഷണമാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹം വിവരം കെട്ട പല രാജാക്കന്മാരും ചെയ്യുന്നത് പോലെയുള്ള പ്രവൃത്തികളൊന്നും അദ്ദേഹം ചെയ്തില്ല. അദ്ദേഹം കൂടുതൽ അള്ളാഹുവിന് വിനയാനിതനാവനെയാണ് ചെയ്തത്. ബലാലിമ അന്ന ദാലിക ഇഖ്തിബാറും മിൻ റബ്ബിഹി, അദ്ദേഹം തിരിച്ചറിഞ്ഞു ഇത് അള്ളാഹുവിന്റെ ഒരു മഹാപരീക്ഷണമാണ്. ഫഖാഫ അല്ലാ യകൂമ ബിശുക്രി ഹാദിഹിന്നാം, അതുകൊണ്ട് തന്നെ ഈ ഒരു അനുഗ്രഹത്തിന് എനിക്ക് ശരിയാം വിധം ശുക്ര ചെയ്യാൻ കഴിയുമോ ഇല്ലേ എന്നുള്ള ഭയമാണ് അദ്ദേഹത്തെ പിടികൂടിയത്. ആറാമത്തെ വസിയത്ത്, ഇദാ ജാ ഷൈത്താനു ലി അഹദിന, നമ്മുടെ അടുക്കൽ ഒരാൾ പിശാചു വന്നു വകാല ലഹു, എന്നിട്ട് അയാളോട് പറയുകയാണ്, ഇബ്താഇദ് അൻ മൈദാനിൽ അൽമി വദ്ദഅവ ലിഅന്നഹ സബബും ഫിഷുഹറ വശുഹറ ഫിത്നതുൻ ഫഇയാക അൻ തസ്തജീബ ലഹു, നമ്മുടെ ഒരാളുടെ അടുക്കൽ പിശാജ് വന്നുകൊണ്ട് പറയുകയാണ്, നീ ഇൽമിന്റെ മജ്ലിസുകളിൽ നിന്നും അതേപോലെ തന്നെ ദഅവാ രംഗങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം, കാരണം അത്തരം രംഗങ്ങളിലൊക്കെ നീ പങ്കെടുത്തു കഴിഞ്ഞാൽ നീ ഒരുപക്ഷെ പ്രശസ്തനാവുക, പ്രശസ്തനായി കഴിഞ്ഞാൽ അത് വലിയൊരു ഫിത്തനയാണ്, അതുകൊണ്ട് തന്നെ നീ അതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് പിശാജ് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒരിക്കലും അവന് ഉത്തരം നൽകരുതെന്നാണ്. ഫഅലൈക അൻ തതവക്കലാലൽ അസീസ് റഹീം, നീ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ മേൽ നീ ഭരമേൽപ്പിക്കുക. വതസ്അലുഹുൽ ഖുബൂൽ വൽ ഇഖ്ലാസ്, മാത്രമല്ല അള്ളാഹുവിനോട് ഇഖ്ലാസ് ചോദിക്കുക. വതബ്തഇദ് അനിസ്സഈ വറാഅഹ, ഇത്തരം പ്രശസ്തിക്കും കീർത്തിക്കും പിന്നാലെ പായുന്നതിൽ നിന്ന് തന്നെ അകറ്റാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, എന്നിട്ട് അതിനുവേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി ഏഴാമത്തെ വസീയത്ത്, വഫിൽ ഖിതാമി, ഏറ്റവും അവസാനത്തെ വസീയത്താണ്, മാ അജ്മൽ അൻ തകൂന മഅ ശുഹ്റതിക ഇൻസാനൻ മുതവാളിഅൻ ബസീതൻ യസീറൻ ഫീ ഹയാതിക മഅ അന്നാസ്, പ്രശസ്തനായി പക്ഷെ നീ പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് ഉയർന്നപ്പോൾ അതേസമയം തന്നെ നീ വളരെയധികം വിനയാനിതനാണ്. അതേപോലെ തന്നെ വളരെയധികം ലാളിത്യത്തിന്റെ ആളാണെങ്കിൽ എത്രമാത്രം അതിന്റെ സൗന്ദര്യമുണ്ടാകും, അതെത്രമാത്രം ഭംഗിയുള്ളതാകും ആളുകൾക്കിടയിൽ. എന്നിട്ട് അദ്ദേഹം പറയാണ്, വൻലൂർ ലിഹാലി സയ്യിദി ഉൽദി ആദം അജ്മഈൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ അവസ്ഥയിലേക്കൊന്ന് നീ നോക്കുക. മഅ ഷുഹ്റതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം ആദം സന്തതികളുടെ നേതാവാണ്. അതേസമയം തന്നെ വഹുവ സയ്യിദുൽ മുത്തവാളുകളെയും, വിനയാനിതന്മാരായ ആളുകളുടെയും നേതാവായിരുന്നു. ഇത്രയും വലിയ ഷുഹ്റത്ത് അദ്ദേഹത്തിനുണ്ടായിട്ടും അദ്ദേഹം വിനയത്തിന്റെ വിഷയത്തിലും അവരുടെ നേതാവായിരുന്നു. അത്രക്കധികം വിനയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അലൈഹിം, ആ ഒരു പ്രവാചകന്റെ വഴിയിലൂടെയാണ് സലഫു സ്വാലിഹീങ്ങളും സഞ്ചരിച്ചത്. വളം അന്ന തവാലഅക അസ്വാദിഖ് യസീദു മിൻ ഹുബ്ബിന്നാസി വതഖ്ദീരിഹിം വഖ്തിറാമിഹിം ലക ബിഇദ്നില്ലാ, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി നീ എത്രമാത്രം വിനയം ജനങ്ങളോട് കാണിക്കുന്നുവോ അതിനനുസരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് നിന്നോടുള്ള ഇഷ്ടവും നിന്റെ ജനങ്ങൾക്കിടയിൽ നിന്റെ സ്ഥാനവും വർദ്ധിക്കുകയുള്ളൂ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. ഇതാണ് ഷെയ്ഖിന്റെ ഒന്നാമത്തെ ലേഖനം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു.